2023 ഡിസംബർ 2 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്നത് അശ്വതി. ഈ ഞെരുക്കത്തിന് ആരാണ് ഉത്തരവാദി? കെ എൻ ബാലഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് കേരള കൗമുദി സംഘടിപ്പിച്ച ബിസിനസ് കോൺക്ലേവിലും ആറ്റിങ്ങലിൽ നടന്ന പൊതുചടങ്ങിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നടത്തിയ പരാമർശങ്ങളോട് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിക്കുന്നു. കേന്ദ്രം നൽകുന്ന ധനവിഹിതം സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങളാണ് കേന്ദ്രമന്ത്രി പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നു. തനത് റവന്യൂ വരുമാനം, കേന്ദ്ര വിഹിതം, വായ്പ എന്നിങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ 3 പ്രധാന ധനസ്രോതസ്സുകളാണുള്ളത്. തനത് നികുതി വരുമാനം 2022 മാർച്ചിൽ 58,300 കോടിയായിരുന്നു. 2023 മാർച്ചിൽ ഇത് 71,900 കോടി രൂപയായി കൂടി. കേന്ദ്ര വിഹിതം 2022 മാർച്ചിൽ 47,800 കോടിയായിരുന്നത് ഇക്കഴിഞ്ഞ മാർച്ചിൽ 45,608 കോടിയായി കുറഞ്ഞു. വായ്പയ്ക്കുള്ള അനുമതി 2020-21 28,566 കോടിയാണ്. 2021-22 ഇത് 27,000 കോടിയും 2022-23 30,800 കോടിയുമായി. മുൻ വർഷത്തെ അപേക്ഷിച്ച് റവന്യൂ കമ്മി ഗ്രാന്റിൽ 8,400 കോടിയും GST നഷ്ടപരിഹാരം നിർത്തിയതിലൂടെ 12,000 കോടിയും ഈ വർഷം കുറഞ്ഞു. പൊതുവായി പറഞ്ഞാൽ സർക്കാരിന്റെ ചെലവ് 2 തരത്തിലുള്ളതാണ്, റവന്യൂ ചെലവും മൂലധന ചെലവും. ശമ്പളം, പെൻഷൻ, വായ്പ തിരിച്ചടവ് തുടങ്ങിയാണ് റവന്യൂ ചെലവ്. റോഡ്, പാലം തുടങ്ങിയവയ്ക്ക് നടത്തുന്ന നിക്ഷേപങ്ങൾ മൂലധന ചെലവും. ആകെ ചെലവ് 2021 മാർച്ചിൽ 1.39 ലക്ഷം കോടിയായിരുന്നത് 2023 മാർച്ചിൽ 1.59 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഇത് പരിശോധിച്ചാൽ കേരളം ഇന്ന് നേരിടുന്ന ധനഞെരുക്കത്തിന്റെ അടിസ്ഥാന കാരണം കേന്ദ്ര റവന്യൂ വിഹിതത്തിലും വായ്പാ അനുമതിയിലും എന്ന കുറവാണെന്ന് വ്യക്തം. കേന്ദ്ര ധനമന്ത്രി ഉന്നയിച്ചത്. 15th ധനകാര്യ കമ്മീഷൻ റവന്യൂ കമ്മി ഗ്രാന്റായി 37,814 കോടി നൽകിയെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിന് കേന്ദ്ര നയങ്ങൾ മൂലമുണ്ടായ വരുമാന നഷ്ടത്തിന്റെ പകുതി പോലും ഗ്രാന്റിലൂടെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഡിവിസിബിൾ പൂളിൽ നിന്ന് ലഭിച്ചിരുന്ന വിഹിതം കുറഞ്ഞു വരികയും ചെയ്യുന്നു. ഇതുമൂലം ഓരോ വർഷവുമുള്ള വരുമാന നഷ്ടം ഭീമമാണ്. വായ്പാനുമതിയിൽ 19,000 കോടിയും റവന്യൂ കമ്മി ഗ്രാന്റിൽ 8,400 കോടിയും GST നഷ്ടപരിഹാരം 12,000 കോടിയും. നികുതി വിഹിതത്തിൽ 18,000 കോടിയും കുറഞ്ഞു. ഇങ്ങനെ ഈ വർഷം ആകെ കുറഞ്ഞത് 57,400 കോടിയാണ്. GST ചതി. മൂല്യവർദ്ധിത നികുതിയിൽ നിന്ന് GST മാറ്റം കടുത്ത വരുമാന നഷ്ടമാണ് ഉണ്ടാക്കിയത്. പെട്രോൾ, ഡീസൽ, മദ്യം എന്നിവയിൽ മാത്രമായി സംസ്ഥാന നികുതി അധികാരം വാറ്റ് നികുതി പൂർണ്ണമായും സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതായിരുന്നു. GST ആകട്ടെ പകുതി കേന്ദ്രത്തിന് പോകും. 14% വാർഷിക നികുതി വരുമാന വർധന ഉറപ്പാക്കാനാണ് GST നഷ്ടപരിഹാരം ഏർപ്പെടുത്തിയത്. ഇത്രയും വർധന ഇല്ലാത്തപ്പോൾ കുറവ് വരുന്ന തുക നഷ്ടപരിഹാരം ലഭിക്കണം. 2022 ജൂൺ മുതൽ GST നഷ്ടപരിഹാരം നൽകുന്നതും അവസാനിപ്പിച്ചു. ഇതിനെല്ലാം പുറമെ 2021-22 മുതൽ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പയുടെ പേരിൽ 3,140 കോടി രൂപ വീതം കടമെടുപ്പ് അവകാശത്തിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുകയുമാണ്. കേന്ദ്ര വിഹിതം കൃത്യമാണോ? സംസ്ഥാനത്തിന്റെ വരുമാന മാർഗങ്ങളെല്ലാം അടച്ച ശേഷം എല്ലാം നൽകിയെന്ന നിലയിൽ പ്രചാരണം നടത്തുകയാണ് കേന്ദ്ര ധനമന്ത്രി. സംസ്ഥാനം മുൻകൂറായി വിതരണം ചെയ്ത സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ തുച്ഛമായ വിഹിതം പോലും 3.25 വർഷം വരെ കുടിശ്ശികയാക്കി. 2020 ജനുവരി മുതൽ 2023 ജൂൺ വരെ സംസ്ഥാനം മുൻകൂർ നൽകിയ 579.95 കോടി രൂപ ഈ മാസമാണ് കേന്ദ്രം അനുവദിച്ചത്. സാമൂഹ്യ സുരക്ഷാ പെൻഷന് കേന്ദ്രം എല്ലാ സഹായവും നൽകിക്കഴിഞ്ഞുവെന്ന് അവകാശപ്പെട്ട കേന്ദ്രമന്ത്രി ഇക്കാര്യം മറച്ചുവെച്ചു. കേരളത്തിന്റെ ധനകാര്യം സംബന്ധിച്ച വിഷയങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടില്ല എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്. ഈ വർഷം തന്നെ ജൂലൈ 12 ഒക്ടോബർ 7 നേരിട്ട് കണ്ട ആവശ്യങ്ങൾ നിവേദനമായി നൽകി. മുഖ്യമന്ത്രി ഇതെല്ലാം പ്രധാനമന്ത്രിയെ നേരിട്ട് ധരിപ്പിച്ചു. ധനകാര്യ സെക്രട്ടറി ഉൾപ്പെടെ വിവിധ വകുപ്പ് മേധാവികൾ നിവേദനമായും കത്തായും പലതവണ കേന്ദ്രത്തെ കാര്യമറിയിച്ചു. സംസ്ഥാനത്തുള്ള ഇടതെമ്പിമാരും കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകി. കണക്കുകളിലെ ആക്ഷേപം. 2021-22 സംസ്ഥാനത്തിന്റെ വരവ് ചെലവുകൾ സംബന്ധിച്ച് ഏജ് സാക്ഷ്യപ്പെടുത്തിയ കണക്കുകൾ നൽകിയില്ല എന്നത് മുമ്പും ഉന്നയിച്ച ആക്ഷേപമാണ്. സംസ്ഥാനം ഏജിക്ക് കൃത്യമായ കണക്കുകൾ നൽകിയിരുന്നു. ഇത് സാക്ഷ്യപ്പെടുത്തി കേന്ദ്രത്തിന് നൽകുന്നതിൽ AG വീഴ്ച വരിച്ചത്. പിന്നീട് AG കണക്കുകൾ സാക്ഷ്യപ്പെടുത്തി കേന്ദ്രത്തിന് നൽകി. അക്കൌണ്ടന്റ് ജനറലും ഓഫീസും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളാണ്. ദരിദ്രർക്കും സാധാരണക്കാർക്കും ഒരുവിധ സൌജന്യങ്ങളും സംസ്ഥാനങ്ങൾ നൽകാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്രം കുത്തകകൾക്ക് എല്ലാം വാരിക്കോരി നൽകുന്നു. ഇതിനെല്ലാം ബദലായ സാമ്പത്തിക ക്ഷേമ വികസന നടപടികളാണ് കേരളം സ്വീകരിക്കുന്നത്.